സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ യേശു നേരിട്ട പരീക്ഷണത്തെ അഥവാ പ്രലോഭനത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത്. ജോർദാനിൽ വെച്ച് ദൈവം യേശുവിനെ പുത്രനായി ഏറ്റുപറഞ്ഞു, ആത്മാവിനാൽ അഭിഷേകം ചെയ്തു. ആത്മാഭിഷേകം സ്വീകരിച്ച യേശു തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപേ പിശാചിൻ്റെ കോട്ടയായ മരുഭൂമിയിലേക്ക് കടന്നു ചെന്ന് അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് സൂചിപ്പിക്കാൻ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് മരുഭൂമിയിലെ പ്രലോഭനം എന്ന് നമ്മൾ കണ്ടു. മരുഭൂമിയുടെ സവിശേഷതകൾ, 40 ദിവസത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നുപോയ 40 വർഷത്തെ അനുസ്മരിക്കുന്നതാണ് യേശുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ വാസം. കർത്താവിൻ്റെ സന്നിധിയിലെ മലമുകളിൽ ഭക്ഷ്യപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് 40 ദിനരാത്രങ്ങൾ മോശ ഉപവസിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതുമാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസം. അതുപോലെ തന്നെ കർത്താവിൻ്റെ മലയായ ഹോറബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഏലിയ പ്രവാചകൻ യാത്ര ചെയ്ത 40 ദിവസവും ഇവിടെ സ്മരണീയമാണ്. ഇങ്ങനെ ഇസ്രായേൽ ചരിത്രവുമായി അനേക തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മരുഭൂമിയും 40 ദിവസത്തെ ഉപവാസവും. ഇതിനോടൊപ്പം വിശുദ്ധ മർക്കോസ് ഒരു കാര്യം രേഖപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ട് മർക്കോസ് ഈ വന്യമൃഗങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു? വന്യമൃഗങ്ങൾ കേൾക്കുമ്പോൾ ആദ്യമേ തോന്നുന്നത് അപകടകാരിയായ ഹിംസ്ര ജന്തുക്കളെക്കുറിച്ചാണ് ആയിരിക്കാം. യേശുവിന് മരുഭൂമിയിൽ അപകടങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന സൂചനയായിരിക്കാം. അഥവാ വന്യമൃഗങ്ങളും ഹിംസ്ര ജന്തുക്കളും ഒക്കെ ചിലപ്പോൾ പിശാചിൻ്റെ ഉപകരണങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നതുകൊണ്ടുമാവാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് മറ്റൊരു വിഷയമാണെന്ന് വ്യാഖ്യാതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നു. യേശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. വരാനിരിക്കുന്ന രക്ഷകൻ്റെ കാലത്ത് അഥവാ രക്ഷയുടെ കാലത്ത് എന്തു സംഭവിക്കും എന്ന് പ്രവാചകൻ ഒരു ദർശനത്തിലൂടെ കണ്ട് അവതരിപ്പിക്കുന്നതാണ് ഈ 11-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്തു മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതാണ് ഭാസുരമായ ഭാവിയെക്കുറിച്ച്, മിശിഹായുടെ കാലത്ത് സംഭവിക്കാനിരുന്ന വലിയ സമാധാനത്തെക്കുറിച്ച് യേശയ്യായിലൂടെ ദൈവം നൽകിയ സ്വപ്നം. ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന സൂചനയാവാം. വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു യേശു മരുഭൂമിയിൽ ജീവിച്ചത് എന്ന് മർക്കോസ് പറയുന്നതിലൂടെ, രേഖപ്പെടുത്തുന്നതിലൂടെ അർത്ഥമാക്കുക. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം സമാനമായ ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ആ നാളുകളിൽ നിനക്കു വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാനൊരു ഉടമ്പടി ചെയ്യും. അവയൊന്നും നിന്നെ ദ്രോഹിക്കുകയില്ല. ഇങ്ങനെ ഹിംസ്ര ജന്തുക്കൾ അവയുടെ ഹിംസ്ര സ്വഭാവം മാറ്റി എല്ലാവരും ശാന്തമായിത്തീരുന്നു. യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ശത്രുത ഒഴിവാകുന്നു. ഇങ്ങനെ ഒരു പറുദീസായുടെ ചിത്രം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഒരുപക്ഷേ അതുതന്നെയായിരിക്കാം ഇങ്ങനൊരു ചിത്രം രേഖപ്പെടുത്താൻ മർക്കോസിനെ പ്രേരിപ്പിച്ചതും. പറുദീസായിലായിരുന്ന ആദാമിനെ പോലെ, ആദാം മൃഗങ്ങളോടൊന്നിച്ചായിരുന്നു. ആദാമും മൃഗങ്ങളും തമ്മിൽ ചങ്ങാത്തത്തിലായിരുന്നു. ആദാമാണ് ഓരോ മൃഗത്തിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പേര് കൊടുത്തത്. ആദാം കൊടുത്ത പേരാണ് അതിനൊന്നിനും ഓരോന്നിനും ഉണ്ടായിരുന്നത്. മനുഷ്യനും മൃഗങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ഐക്യത്തിൽ കഴിഞ്ഞിരുന്നൊരവസ്ഥയാണ് പറുദീസ എന്ന് പറയുക. അപ്പോൾ യേശുവും മരുഭൂമിയിലായിരിക്കുന്ന ഈ അവസ്ഥയെ ആ ആദ്യത്തെ പറുദീസയുമായി താരതമ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു എന്ന് മർക്കോസ് പറയുന്നത്. അതോടൊപ്പം മറ്റൊന്നുകൂടി പറയുന്നത്, ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചിരുന്നു. അപ്പോൾ ദൈവദൂതന്മാരും മനുഷ്യരും മൃഗങ്ങളും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവം ആഗ്രഹിച്ച രീതിയിലായിരിക്കുന്നു, അഥവാ ആഗ്രഹിച്ച രീതിയിലാവും യേശുവിലൂടെ. അതിനുവേണ്ടിയാണ് അവൻ കടന്നു വന്നിരിക്കുന്നത്. യേശുവിൻ്റെ വിമോചന രക്ഷാകര പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ മനുഷ്യനും പ്രപഞ്ചവും മാലാഖമാരും എല്ലാം ദൈവം സൃഷ്ടിച്ച, ദൈവം ലക്ഷ്യം വെച്ച ആ വലിയ ശാന്തിയിലും സമാധാനത്തിലും ചെന്നെത്തും. അതിന് ഉള്ള തുടക്കമാണ് യേശുവിടെ ആരംഭിക്കുന്നത്. പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനൊരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് മർക്കോസ് യേശുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുക. അടുത്തതായി ആരാണ് ഈ പരീക്ഷകൻ എന്ന് നോക്കുക. രണ്ട് വാക്കുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സാത്താൻ അഥവാ സേറ്റൻ എന്ന പദമാണ് ഉപയോഗിക്കുക. സാത്താന എന്ന് ഗ്രീക്കിൽ പറയും. സാത്താന എന്ന പദം ഹീബ്രുവിൽ നിന്ന് വന്നതാണ്. ആ വാക്കിൻ്റെ വാച്യാർത്ഥം തടസ്സപ്പെടുത്തുക എന്നാണ്, വഴി തടയുക, തടസ്സപ്പെടുത്തുക. സാത്താൻ എന്ന പദപ്രയോഗം പിശാജ് എന്ന പദപ്രയോഗവുമായിട്ട് ബന്ധമുള്ളതാണ്. പക്ഷേ ആ പദത്തിൻ്റെ ഉപയോഗത്തിൽ ബൈബിൾ തന്നെ സാമാന്യം കാതലായ ഒരു വളർച്ച കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, തടസ്സപ്പെടുത്തുക എന്നതിൻ്റെ കൂടെ അടുത്തപടിയായിട്ട് കുറ്റം ആരോപിക്കുക എന്നൊരു ചിന്ത കടന്നു വരുന്നുണ്ട്. സാത്താന എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സപ്പെടുത്തുക എന്നാണെങ്കിലും കുറ്റം ആരോപിക്കുക എന്ന അർത്ഥവും ആ വാക്കിനുണ്ട്. ഈ അർത്ഥത്തിലാണ് ജോബിൻ്റെ പുസ്തകത്തിൽ സാത്താൻ പ്രത്യക്ഷപ്പെടുക. ദൈവപുത്രന്മാരോടുകൂടി ദൈവത്തിൻ്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന സാത്താൻ ജോബിനെതിരെ കുറ്റങ്ങൾ ആരോപിക്കുകയും ആ കുറ്റാരോപണം തെറ്റായിരുന്നുവെന്ന് ദൈവം തന്നെ തെളിയിക്കുകയും ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റം ആരോപിക്കുന്നവൻ അഥവാ ദൈവത്തിന് വേണ്ടി അന്വേഷണം നടത്തുന്നവൻ, അറ്റോർണി ജനറൽ എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സാത്താനെക്കുറിച്ചുള്ള ബൈബിളിലെ ആദ്യത്തെ പാഠങ്ങളൊക്കെ ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരിക്കുകയും അതേസമയം മനുഷ്യരുടെയും മറ്റുള്ള ജീവികളുടെയും ഒക്കെ മേൽ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്ന കുറ്റാരോപകൻ എന്ന ആശയമാണ് ആദ്യമേ കാണുക. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3:1-2 വാക്യങ്ങൾ സാത്താനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. സാത്താൻ ആരോപിക്കുന്ന കുറ്റങ്ങൾ എപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. ഇല്ലാത്ത കുറ്റങ്ങളും ആരോപിക്കുന്നുണ്ട്. പഴി പറയുക, ഇല്ലാത്ത കുറ്റങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ സാത്താനുമായി ബന്ധപ്പെടുത്തി ബൈബിൾ പറയുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിലും വാസ്തവത്തിൽ സാത്താൻ കുറ്റപ്പെടുത്തുക മാത്രമല്ല, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുകൂടി ചെയ്യുന്നുണ്ട്. കുറ്റം ആരോപിക്കുക എന്ന ഒരു പടി കൂടി കടന്ന് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി സാത്താൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. ദിനവൃത്താന്ത പുസ്തകം 1:21-1 നമ്മളിങ്ങനെ കാണും. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യയെടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇവിടെ കുറ്റാരോപണത്തിൽ നിന്ന് കടന്ന് ഒരു പടി കൂടി കടന്ന് കുറ്റം ചെയ്യാനുള്ള ഒരു പ്രേരണശക്തിയായി തീരുന്നു സാത്താൻ, അഥവാ പ്രലോഭകൻ എന്ന ആശയത്തിലേക്ക് കടന്നു വരുന്നു. ഈ ഒരു അർത്ഥമാണ് പുതിയ നിയമത്തിൽ സാത്താനെ സംബന്ധിച്ച് നമ്മൾ അധികമായിട്ടും കാണുക. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും സാത്താൻ ദൈവത്തിൻ്റെ ഒരു ഏജൻ്റായിട്ടല്ല കാണുന്നത്, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന തിന്മയുടെ ശക്തിയായിട്ടാണ്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുക, ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവത്തിനെതിരെ തിരിക്കുക, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സാത്താൻ്റെതായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുക. 1-2 ഉദാഹരണങ്ങൾ ഇതിന് സഹായകമാകും. സാത്താൻ എന്ന പ്രതിഭാസത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായി സാത്താനെക്കുറിച്ച് ഏറ്റവും സമഗ്രമായി നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:44 ഫരിസേയരുമായുള്ള ഒരു സംഭാഷണ മധ്യേ യേശു ഇപ്രകാരം പറയുന്നുണ്ട് സാത്താനെക്കുറിച്ച്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവനാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. കൊലപാതകയും നുണയനും സത്യത്തെ വളച്ചൊടിച്ച് അസത്യത്തെ സത്യമായി ചിത്രീകരിക്കുക, സത്യത്തെ അസത്യമായി ചിത്രീകരിക്കുക. ജീവന് വിരുദ്ധമായി നിൽക്കുക, കൊലപാതകിയായി തീരുക, ജീവൻ തടസ്സപ്പെടുത്തുക, ഇതൊക്കെയാണ് സാത്താൻ്റെ പ്രവർത്തനങ്ങളായി പുതിയ നിയമത്തിൽ കാണുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം മനുഷ്യഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുക, മനുഷ്യനെ ദൈവത്തിനെതിരെ തിരിക്കുക, അവസാനം മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുക. ഇങ്ങനെ സാത്താൻ എന്ന പദം, ഇതേ അർത്ഥത്തിൽ തന്നെയാണ് മറ്റൊരു പദം. ഇത് മർക്കോസിന് സുവിശേഷത്തിലാണ് നമ്മൾ സാത്താൻ എന്ന വാക്ക് കാണുന്നത്. ലൂക്കായിലും മത്തായിലും ഉപയോഗിച്ചിരിക്കുന്നത് POC ബൈബിളിൽ പിശാജ് എന്ന പദമാണ്. പക്ഷേ പിശാജ് എന്ന് വിവർത്തനം ചെയ്യുന്നത് ഗ്രീക്കിലെ പല പദങ്ങളുമാവാം. ഇവിടെ വിവർത്തനം ചെയ്യുന്നത് ദിയാബോളോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അത് സിംഗുലറാണ്, ഏകവചനം. സാത്താൻ എന്ന പദവും ദിയാബോളോസ് എന്ന പദവും ഏകവചനത്തിൽ മാത്രമേ പുതിയ നിയമം ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയം പിശാജ് എന്ന് വിവർത്തനം ചെയ്ത മറ്റു വാക്കുകളുണ്ട്. അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാവും. ഡൈമോണിയോൺ ഉദാഹരണത്തിന്, അതിന് പ്ലൂറലുണ്ട്, ഡൈമോണിയ. അല്ലെങ്കിൽ അശുദ്ധാത്മാവ്, അശുദ്ധാത്മാക്കൾ. ദുരാത്മാവ്, ദുരാത്മാക്കൾ. ഇതെല്ലാം ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സാത്താൻ എന്നും ദിയാബോളോസ് എന്ന പദവും സിംഗുലറായി ഏകവചനത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുക, ഏക വ്യക്തിയായി. സാത്താന്മാർ പലരില്ല, ദിയാബോളോസ് അഥവാ പിശാചുക്കൾ പലരില്ല. ദിയാബോളോസ് എന്ന പദമാണ് ഡെവിൾ എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുക. ദിയാബോളോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഇത് രണ്ട് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത് ദിയ ബള്ളയിൻ, ഒരു ക്രിയാപദം ബള്ളയിൻ എറിയുക, ദിയ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഇടയിൽ എറിയുക, ഇടങ്കോലിടുക, പരസ്പരം ഭിന്നിപ്പിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദിയാബോളോസ് അഥവാ ഡെവിൾ അഥവാ പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം ഭിന്നിപ്പിക്കുന്നവൻ, ചിതറിക്കുന്നവൻ, ശിഥിലീകരിക്കുന്നവൻ, ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തികളെ ഭിന്നിപ്പിക്കുക, കലഹമുണ്ടാക്കുന്നവൻ, മനുഷ്യനെ വേർതിരിക്കുന്നവൻ, മനുഷ്യനെ പരസ്പരവും മനുഷ്യൻ്റെ ദൈവത്തിൽ നിന്നും അകറ്റുന്നവൻ, ഇതാണ് ഡെവിൾ. അപ്പോൾ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുക, ദൈവത്തിനെതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും അകറ്റി ഏകാന്തനാക്കുക, ഏകാകിയാക്കുക, അങ്ങനെ ഏകാകിയാക്കി നശിപ്പിക്കുക, ഇതാണ് പിശാചിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഡെവിൾ അഥവാ ദിയാബോളോസ് എന്ന പദത്തിലൂടെ ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമം, കൊണ്ടുവരുന്ന ഈ ഒരു ശക്തിയാണ്. ഈ ശക്തിയെ സാത്താനെന്നും ബേൽസബൂലെന്നും പിശാചുക്കളുടെ തലവനെന്നും ബലിയാറെന്നും പലതരത്തിൽ ശത്രു എന്നും ഒക്കെ പല പേരുകളിൽ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരേ ഒരു ശക്തിയാണ് സൂചിപ്പിക്കുക, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന തിന്മയുടെ ശക്തി. ആ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രലോഭനമാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിലേക്കും ചിന്താമണ്ഡലത്തിലേക്കും തെറ്റായ വികാരങ്ങൾ, തെറ്റായ വിചാരങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ കടത്തിവിടുക. സത്യത്തെ അസത്യമായി ചിത്രീകരിക്കുക, നേരിനെ നുണയായി അവതരിപ്പിക്കുക, നുണയെ നേരായി ചിത്രീകരിക്കുക, തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ സത്യത്തെ വളച്ചൊടിച്ച് മിഥ്യയെ അനുധാവനം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ്, മനുഷ്യനെ പരസ്പരം അകറ്റുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയായിട്ടാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ സാത്താനാണ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരിക. ഈ സാത്താൻ തന്നെയാണ് നമുക്കറിയാം പറുദീസായിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ ആദിമാതാപിതാക്കന്മാരുടെ അടുത്ത് കടന്നു വന്നത്. ആദിമാതാപിതാക്കന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്ന ആ സർപ്പം സാത്താൻ്റെ തന്നെ ആയിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണില്ല. പക്ഷേ അത് വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പോഴ് പ്രലോഭകൻ സാത്താൻ, തിന്മയുടെ ശക്തി. ഇനി സംഭവിക്കാൻ പോകുന്നത് തിന്മയുടെ ശക്തിയും നന്മയുടെ ശക്തിയും തമ്മിലുള്ള സംഘട്ടനമാണ്. മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച തിന്മ ആദ്യ മനുഷ്യനെ പ്രലോഭനത്തിൽപ്പെടുത്തി ദൈവത്തിനെതിരായി തിരിച്ച് സ്വയം ദൈവമാകാൻ പ്രേരിപ്പിച്ച് അവസാനം മരണത്തിന് അധീനനാക്കിയ സാത്താൻ ആ പ്രലോഭനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. എല്ലാ മനുഷ്യരുടെയും മേൽ പാപത്തിൻ്റെ, തിന്മയുടെ സ്വാധീനം കടന്നു വന്നു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെ ഇതുവരെ തിന്മയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞ ആ സമൂഹത്തെ ഈ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യേശു കടന്നു വരുന്നത്. അപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ യേശു മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും രക്ഷകനായി അഥവാ പുതിയ ആദാമായി രംഗത്ത് വരികയാണ്. ഈ പുതിയ ആദാമിലൂടെ മനുഷ്യനും സാത്താനും തമ്മിൽ, സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ, സർപ്പവും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഉള്ള ആ സംഘട്ടനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇവിടെ ശ്രദ്ധേയമാണ്. അവിടെ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം മനുഷ്യന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. രക്ഷകനെ സംബന്ധിച്ച ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയും. ആദിമ സുവിശേഷം, പ്രോട്ടോ എഫങ്കേലിയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ വാക്യത്തെയാണ്. 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കുതികാലിൽ സർപ്പമേൽപ്പിക്കുന്ന പരുക്ക് മാരകമാകും. അതേസമയം സർപ്പത്തിൻ്റെ തല തകരുകയും ചെയ്യും. ഒരു മരണത്തിലൂടെ മരണത്തിൻ്റെ മേലെ വിജയം വരിക്കാൻ പോകുന്ന ഒരു വലിയ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ചാണ് ദൈവം ഇവിടെ വാഗ്ദാനം നൽകുന്നത്. സർപ്പത്തിനുള്ള ശിക്ഷയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതേസമയം മനുഷ്യനുള്ള രക്ഷയുടെ വാഗ്ദാനവും, അവൻ നിൻ്റെ തല തകർക്കും. ആ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതിൻ്റെ തുടക്കമാണ് ഇവിടെ ഈ മരുഭൂമിയിൽ നമ്മൾ കാണുന്നത്. അപ്പോഴും സാത്താനും യേശുവും തമ്മിലുള്ള, ദൈവപുത്രനും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള സംഘട്ടനത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയായി. ഇനി ഈ പരീക്ഷണത്തെയും പ്രലോഭനത്തെയും കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. യേശു തൻ്റെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്, പരസ്യജീവിതം. ഈ 40 ദിനരാത്രങ്ങൾ യേശു എന്താണ് ചെയ്യുക? നിരന്തരമായ പ്രാർത്ഥനയിലാണ് സമയം ചിലവഴിക്കുന്നത്. പിതാവിനോടൊന്നിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ മരുഭൂമിയിൽ കഴിയുന്ന, ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ്, തൻ്റെ പരസ്യജീവിതത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരുക്കം. എങ്ങനെയാണ് ഈ മനുഷ്യരക്ഷ സാധ്യമാവേണ്ടത്? എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? പിതാവിന് തന്നെ സംബന്ധിച്ച ഹിതമെന്താണ്? അത് പൂർണ്ണമായി വെളിപ്പെട്ടു കിട്ടണം. ആ ഹിതത്തിന് തന്നെ തന്നെ സ്വയം വിട്ടുകൊടുക്കാൻ, വിധേയനാക്കാൻ ഒരുങ്ങണം. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് യേശുവിൻ്റെ ഈ ഉപവാസവും പ്രാർത്ഥനയും. ഏത് വ്യക്തികളും ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഇപ്രകാരം ഒരുക്കം ആവശ്യമാണ്, വലിയ ഒരുക്കം. നമുക്കറിയാം പൗലോസിന് സംഭവിച്ചത്. ദമാസ്കസിലേക്കുള്ള വഴിമധ്യെ യേശുവിൻ്റെ സാന്നിധ്യം സാമീപ്യം അനുഭവിച്ച് വലിയ പ്രകാശവലയത്തിൽപ്പെട്ട് താഴെ വീണ് കാഴ്ച നഷ്ടപ്പെട്ട പൗലോസ് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ ചെയ്തത് ഉടനെ പ്രസംഗിക്കാൻ പോവുകയല്ല, അവൻ അറേബ്യയിലേക്ക് പോയി ദീർഘകാലം മരുഭൂമിയിൽ ചിലവഴിച്ചു. ഒരു മരുഭൂമി അനുഭവം, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക, ദൈവത്തിൻ്റെ അടുക്കലിരുന്ന്, ദൈവത്തിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കുക, അവിടെ നിന്ന് ശക്തി ആർജിക്കുക, പ്രചോദനം ഉൾക്കൊള്ളുക, അതാണ് യേശു ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാകേണ്ടത്? എന്താണ് ഈ പദ്ധതി? ആ പദ്ധതിയെക്കുറിച്ചുള്ള വിചിന്തനത്തിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളായിട്ടാണ് വാസ്തവത്തിൽ പ്രലോഭനങ്ങളെ ചിത്രീകരിക്കുക. സാത്താൻ വന്നു പറഞ്ഞു എന്നത് ഒരു പ്രതീകമാണ്. എവിടെയെങ്കിലും യേശു ദേവാലയത്തെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന ഏതെങ്കിലും മലയുണ്ടായിരിക്കുകയോ മലയുടെ മുകളിൽ കയറി നിൽക്കുകയോ ചെയ്തു എന്നൊന്നും അർത്ഥമാകുന്നില്ല. യേശുവിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അവൻ്റെ ഭാവനയിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, ചിത്രങ്ങൾ, അത് ഇവിടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ യേശു തന്നെ പറഞ്ഞു കൊടുത്തതാവാം ശിഷ്യന്മാരോട് തനിക്കുണ്ടായ അനുഭവങ്ങൾ. ആ ആന്തരിക അനുഭവങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത ധ്യാനത്തിൽ പഠന വിഷയമാക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ പുത്രൻ തിന്മയുടെ ശക്തിയുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയോടെ വിജയം വരിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ വിജയം വരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും അങ്ങയുടെ ഹിതം തിരഞ്ഞെടുക്കാൻ, തിന്മയുടെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ, നന്മയെ തിന്മയായി ചിത്രീകരിക്കുന്ന പ്രലോഭനെ തിരിച്ചറിയാനും തള്ളിപ്പറയാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ജീവനും നന്മയും തിരഞ്ഞെടുക്കാൻ, അങ്ങയുടെ വചനത്തിന് എപ്പോഴും കാതോർക്കാൻ, അങ്ങയുടെ ആത്മാവിൻ്റെ പ്രചോദനത്തിന് എപ്പോഴും സ്വയം വിട്ടുകൊടുക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.